എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ വാക്ക് പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം. ക്ലാസ് പോലെ അന്വയം അന്വയിച്ച് അർത്ഥം പറയാത്തതുകൊണ്ട് ചിലപ്പോ ഒരു വാക്ക് അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർത്തോളാം. സ്ഥൂലമായ മണ്ഡലത്തിൽ നിന്നും പതുക്കെ 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 ചുരുക്കി 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 സൂക്ഷ്മമായി തന്നിലേക്ക് വരലാണ് പ്രക്രിയ. അങ്ങനെയാണ് എല്ലാ കാര്യത്തിനെയും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്, ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. ആ സമ്പ്രദായത്തിൽ ആദ്യം വിശ്വത്തിൽ നിന്നും തുടങ്ങി, എന്നിട്ട് എസൈവ സ്ഫുരണം സദാത്മകം എന്ന ശ്ലോകം മുതൽ ആത്മാവിലേക്ക് വന്നു. ആദ്യത്തെ രണ്ട് ശ്ലോകം കൊണ്ട് ഈ പ്രപഞ്ചം, പ്രപഞ്ച ഉദ്ഭവം, അത് വെറും വിവർത്തമാണ് എന്ന് കാണിച്ചു. പരിണാമം വിവർത്തം രണ്ടെണ്ണമുണ്ട്. സയൻസ് പരിണാമത്തിന് വേണം പറയാ, പരിണാമം എന്ന് വെച്ചാൽ ഇവല്യൂഷൻ, ഒന്നൊന്നായിട്ട് പരിണമിക്കുക. വേദാന്തം പറയണത് ഇവിടെ ഒരു പരിണാമവും ഉണ്ടായിട്ടേ ഇല്ല, വിവർത്തമാണ് എന്നാണ്. വിവർത്തം എന്ന് വെച്ചാൽ പരിണാമവും വിവർത്തത്തിനും വേദാന്തികൾ പറയുന്ന ഉദാഹരണം, പാല് തൈരായിട്ട് മാറണത് പരിണാമം, കയറ് പാമ്പായിട്ട് തോന്നണത് വിവർത്തം. കയറൊരിക്കലും പാമ്പിന്റെ ഒരു ലഗുണവും എടുത്തിട്ടില്ല, പക്ഷെ ഭ്രമം കൊണ്ട് ഇയാൾ കാണുന്ന ആളുടെ ദോഷം കൊണ്ട് പാമ്പായിട്ട് തോന്നുന്നു. അവിടെ ഒന്നും പരിണാമമേ ഉണ്ടായിട്ടില്ല, ഒരു എവല്യൂഷനും ഉണ്ടായിട്ടില്ല. കയറ് പാമ്പിന്റെ അടുത്തേക്ക് പോയിട്ടേ ഇല്ല, പക്ഷെ കയറ് പാമ്പായിട്ട് തോന്നുന്നു. സയൻസ് പറയണത് അങ്ങനെയല്ല, പതുക്കെ പതുക്കെ എവല്യൂഷൻ ഉണ്ടായി എന്നാണ്. ഇവിടെ ഒരു എവല്യൂഷനും അല്പം പോലും ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ഒരു ചലനവും ഉണ്ടായിട്ടില്ല, ചലിക്കാനൊട്ട് സാധ്യമേ അല്ല. എവിടെ ചലനം ഉണ്ടാകും, എവിടെ ചലിക്കും, എവിടെ സ്പന്ദനം ഉണ്ടാകും? എവല്യൂഷൻ പറയാൻ പോയാൽ അതിനൊരു അന്തമേ ഇല്ല, പോയിക്കൊണ്ടേയിരിക്കും, അനുസ്യൂതം പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ വിവർത്തവാദം, വിവർത്തം എന്ന് പറയുന്നത്. ഒക്കെ വിവർത്തമാണ്, ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് ആത്മാവിൽ ആരോപിതമാണ്. അഖണ്ഡമായി അനന്തമായിട്ട് ഒരു എത്തും പിടിയും കെട്ടാതെ പരന്ന് 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 പോകുന്ന ഈ വിശ്വം, അതിന്റെ മുഴുവൻ സോഴ്സ് എവിടെയാ ഉള്ളത്? ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം എന്ന് സൂചിപ്പിച്ചു. ടൈം സ്പേസ് അല്ലേ, ഈ അടുത്ത കാലത്താണ് ടൈം സ്പേസ് കള്ളമാണ്. ടൈം വേറെ, സ്പേസ് വേറെ ഇല്ല, രണ്ടും ഒന്നാണ് എന്നൊക്കെ പതുക്കെ പതുക്കെ സയൻസ് പിച്ചവെച്ച് നടന്നു വരുന്നത്. എന്നിട്ടും ഒന്നും വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. കാരണം എന്താ, ഒക്കെ പുറമേക്കാണ് ഈ അന്വേഷണം, പുറമേക്കാണ് ഈ അന്വേഷണം. ഇപ്പോ ചില ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, സർക്കിൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു, ഇനി തിരിച്ചു വരാതെ വഴിയില്ല എന്നാണ്. ഈ കണ്ടുപിടിക്കുന്നത്, പുറത്ത് കണ്ടുപിടിക്കുന്നതൊക്കെ സർക്കിൾ ഒരുവിധം കംപ്ലീറ്റ് ആയിരിക്കണു എന്നാണ്. ഇനി എങ്ങോട്ട് പോകും, എന്തിനെ കണ്ടുപിടിക്കും, എവിടെ പോകും, എന്തിനെ അന്വേഷിക്കും, എന്തു കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തേ ഇരിക്കണു, അതാണ് വലിയ കഷ്ടം. ഇത്രയൊക്കെ കണ്ടുപിടിച്ചൊക്കെ ആയിട്ടും സർവത്ര കൺഫ്യൂഷൻ, ഈ ആകപ്പാടെ മഹാ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇനി പ്രോഗ്രസായി പ്രോഗ്രസായി എവിടെയൊക്കെ വരും? ഇപ്പോ ഫ്ലൈറ്റായി, ഇനി കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇവിടെ ഒരു അലമാരയിൽ വെച്ച് പൂട്ടി നമ്മളെ പുകയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അമേരിക്കയിൽ പോയിട്ട് റീകൺവേർട്ട് ചെയ്യും. പോണമെങ്കിൽ രാവിലെ നമ്മുടെ വീട്ടിൽ ഒരു അലമാരയുടെ ഉള്ളിൽ കയറി ഇരുന്നാ മതി, ഒരു പെട്ടിയുടെ ഉള്ളിൽ. ഇതൊക്കെ സാധ്യമാണ്, ഇതൊന്നും ഇപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്നു, ഇതൊക്കെ സാധ്യമാണ് ഫ്യൂച്ചറിൽ. പക്ഷേ ചിലപ്പോ ആ പുക എവിടെയെങ്കിലും ഒക്കെ ആള് നഷ്ടപ്പെട്ടു പോകും, അതിലും കുഴപ്പമുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാവും. റൂട്ട് മാറിയിട്ട് ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ പെട്ടി തുറന്ന് അതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കും, ഉണ്ടാവും എല്ലാം. കൂടുതൽ കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കാൻ പോണത്. കാരണം നമ്മള് ബാഹ്യ പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ഇതുകൊണ്ട് ഒന്നും ഒരു സമാധാനവും ഉണ്ടാവാൻ പോണില്ല, ഒരു സംതൃപ്തിയും ഉണ്ടാവാൻ പോണില്ല. സൃഷ്ടി ആരംഭം, അതായത് പഴയ കാലത്ത് എത്രയോ ആയിരം ആയിരം വർഷം മുമ്പ് മനുഷ്യൻ എങ്ങനെ ഊണ് കഴിച്ചിരുന്നു, എങ്ങനെ ഉറങ്ങിയിരുന്നു, എങ്ങനെ സാധാരണമായ ഫിസിക്കൽ പ്ലഷേഴ്സ് അനുഭവിച്ചിരുന്നു, അതേപോലെ തന്നെ എന്നും. അതിന് അയാൾക്ക് സമയമില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോ അതിനു പോലും ഇപ്പൊ സമയമില്ല. അതൊന്നും ഒരു ഇഞ്ച് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പുറമേക്ക് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, ഇവിടെ ഒന്നും സാധ്യമല്ല, ഒരു ചലനവുമില്ല അവിടെ, വെറുതെ ഒരു ഭ്രമം മാത്രം. ഇവിടെ ഈ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്, വെർട്ടിക്കൽ മൂവ്മെന്റേ ഇല്ല. ഇവിടെ നിൽക്കണതിന് പേരും ഇവിടെ നിൽക്കണു, ഇവിടെ നിൽക്കണതിന് പേരും ഇവിടെ നിൽക്കണു, ഇവിടെ നിൽക്കണതിന് പേരും ഇവിടെ നിൽക്കണു. എവിടെ പോയാലും ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. വെർട്ടിക്കൽ മൂവ്മെന്റ് എവിടെ വരും, അതാണ് പ്രത്യക് പ്രവാഹിനി വൃത്തി എന്ന് വേദാന്തികൾ പറയാം. പ്രത്യക് വെർട്ടിക്കൽ മൂവ്മെന്റ്, വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഞാൻ പറയണത് അന്തർമുഖമായിട്ട് ഉള്ളിലേക്ക്. നമ്മളുടെ ജീവിതം 1% പുറത്തും 99% ഉള്ളിലുമാണ്. ആ 99%നെ ബലി കഴിച്ചിട്ട് 1%ന് പെയിന്റ് അടിക്കലും പൗഡർ ഇട്ട് കൊടുക്കലും തലചെയ്യി കൊടുക്കലും ഒക്കെയാണ് നമ്മളുടെ മുഴുവൻ. ഈ 1%ലാണ് നമ്മളുടെ അറ്റൻഷൻ മുഴുവൻ, നമ്മളുടെ എല്ലാ ശാസ്ത്രീയമായിട്ടും എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങളും ഈ 1%ലാണ്. 99% പാവം അവിടെ വിഷമിച്ച് പശിനി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉള്ളില്. അപ്പൊ ആ ആന്തര ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ 1%നെ ആദ്യം മായയാണെന്ന് കാണിച്ചത്. ഈ 1% മായയാണെന്ന് കാണിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഇത് ഈ 99%ന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ 1%. ബാക്കി അങ്ങട് തിരിയാം. അതിനാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളെ നിയോഗിച്ചത്. അല്ലാതെ വിശ്വത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. നല്ലവണ്ണം അറിഞ്ഞോളണം. ഇതിനൊന്നും പോയി വാദിച്ച് ചണ്ട കൂടി ലോകം സത്യമാണെന്ന് ഇനി ഒരു കൂട്ടര് കള്ളമാണ് ഒരു കൂട്ടര് ഈ ചണ്ട കൂടാനല്ല. ഉപനിഷത് ഭാഷയത്തിൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ ഒരിടത്ത് പറയുന്നു, ഉപനിഷത്തിനോ വേദാന്തത്തിനോ പ്രപഞ്ചത്തിനെ കുറിച്ച് കാമാ മിണ്ടാനുള്ള ഉദ്ദേശമേ ഇല്ല എന്നാണ്. യാതൊരു ഉദ്ദേശവുമില്ല. പ്രപഞ്ചം ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ല എന്നോ പിന്നെ എന്തിനു പറഞ്ഞു? നിങ്ങളുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, അതിനൊരു എക്സ്പ്ലനേഷൻ, അത്രയേ ഉള്ളൂ. അതിനെ ഒന്ന് ശമിപ്പിക്കാൻ അവിവക്ഷിത ഇഹ സൃഷ്ടിക്രമ, സൃഷ്ടി പറയണം എന്നുള്ള വിവക്ഷയില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടി എന്താണ്, സൃഷ്ടി എന്താണ്, സൃഷ്ടി എന്താണ് ചോദിക്കുന്നത് കൊണ്ട് ഓരോ തരത്തിൽ പറയണു. അപ്പൊ അങ്ങോട്ട് അടങ്ങും നമ്മളുടെ ജിജ്ഞാസ, നമ്മളുടെ ബുദ്ധിയിലുള്ള ഔത്സുക്യം അടങ്ങാൻ വേണ്ടി മാത്രം. അടങ്ങുമ്പോ ആ നിശ്ചലത അകമേക്ക് ഉണ്ടാവണമല്ലോ. ദാറ്റ് ഈസ് ട്രൂത്ത്, അത് സത്യം. പുറമേക്ക് പല എക്സ്പ്ലനേഷൻസും ആവാം, ഒരു എക്സ്പ്ലനേഷനും പൂർണ്ണമായിട്ട് സത്യമാവില്ല. കാരണം മായ ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. ഒരു എക്സ്പ്ലനേഷനും വഴങ്ങിത്തരാത്തവളാണ്, യുക്തിക്കൊന്നും വഴങ്ങിത്തരാത്തതാണ് മായ. നമ്മളുടെ യുക്തി ഒക്കെ തന്നെ ഈ കളിത്തലങ്ങളിലേ ഉള്ളൂ. നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിൽ വേറൊരിടത്ത് പോയി ജനിച്ചിട്ടുണ്ടാവുമോ? മഹർഷി പറഞ്ഞു, ഉത്തരം കേട്ടാ തന്നെ നമ്മൾ അന്തം വിട്ടുപോകും. മഹർഷി പറഞ്ഞു, ജനിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, ചിലപ്പോ 10-75 വയസ്സുമായിട്ടുണ്ടാവും എന്നാണ്. നിങ്ങൾ എങ്ങനെ യുക്തി കൊണ്ട് ഘടിപ്പിക്കും ഇത്? ഇന്ന് ഇവര് റിസർച്ച് ചെയ്യണ്ട ഈ വിഷയത്തില്, പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ച് ചെയ്യുന്നവര് ഈ ബുദ്ധിമുട്ടിൽ വന്ന് നിൽക്കണം. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് 9 വയസ്സ്. ആ കുട്ടി പറഞ്ഞു, എന്റെ മകൻ പേരക്കുട്ടി, അവർക്ക് ഇന്ന പേര്, അവരിന്ന സ്ഥലത്തുണ്ട്, എന്റെ വീട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കൊഞ്ഞു ആശ്ചര്യമായ കുട്ടി അവിടെ കൂട്ടിക്കൊണ്ടുപോയാൽ അതേപോലെ വീടുണ്ട്, അവിടെ മകനുണ്ട്, പേരക്കുട്ടി, ഈ കുട്ടി എന്തൊക്കെ പേര് പറഞ്ഞു, അവരൊക്കെ ഉണ്ട്, അവരുടെ അമ്മ മരിച്ചു ഒക്കെ വസ്ത്രം. പക്ഷെ ഇവർക്ക് എവിടെയാ കുഴപ്പം വരണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് 9 വയസ്സ്, ഇവരുടെ അമ്മ മരിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ പിടിച്ചെടുത്തു എന്നാണ്. എന്താണ്, നമ്മളുടെ സകല കണക്കും തെറ്റിക്കലാണ് മായയുടെ ഒരേ ജോലി. യുക്തിശൂന്യ വസ്തുപ്രകാശസ്യ സംജ്ഞാ മായ. ഈ മായയെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. സ്കൂളിൽ പഠിക്കുമ്പോ കണക്കില് വലിയ മോശമാണ്. മായയെ കണ്ടപ്പോഴാണ് മായയ്ക്ക് കണക്കൊക്കെ കുഴപ്പമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഒരു സമാധാനമായത്. സർവത്ര കുഴപ്പമാണ്, ഒരു കണക്കുമില്ല അവിടെ, ഒരു ലോജിക്കിനും വഴങ്ങി തരില്ല എന്ന്. അപ്പോ അതാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് മായ എന്നുള്ളതിനെ പറഞ്ഞത്. അത് അനേകവിധ വസ്തുക്കളെ മുമ്പിൽ ഒരു മഹായോഗിയെ പോലെ, ഇന്ദ്രജാലകനെ പോലെ പൊന്തിച്ചുകൊണ്ടുവന്ന് കാണിക്കുന്നു. പലതും കാണും, യുക്തിയില്ലാത്തതൊക്കെ കാണും. ആ ഇന്ദ്രജാലത്തിന് അധിഷ്ഠാനമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക. കയറിനെ കണ്ടാൽ പിന്നെ പാമ്പ് തോന്നില്ല. മന്ദ അന്ധകാരത്തിൽ കയറ് പാമ്പായിട്ട് തോന്നുന്ന പോലെ പരമാത്മാവിനെ ജീവാത്മാവായി തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ശരീരം, മനസ്സ്, ബുദ്ധി എന്നൊക്കെ ജോടിച്ചിരിക്കുമ്പോ, ചേർന്നിരിക്കുമ്പോ, പറ്റിക്കൂടിയിരിക്കുമ്പോ അത് അഹങ്കാരമായിട്ട് അനുഭവപ്പെടുന്നു. അത് തന്നെ വിചാരജ്ഞാനത്തിന്റെ വെളിച്ചം അടിച്ചു നോക്കുമ്പോ അതവിടെ ജീവനേ അല്ല, അഖണ്ഡ പ്രജ്ഞ ബോധം. ആ ഒരേ ഒരു പ്രജ്ഞയാണ് ജീവനായിട്ട് ഈ ശരീരത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെ അനുഭവപ്പെടുന്നത്. അതാണ് ഇന്നലെ പറഞ്ഞത്, ഒരു കുടത്തിന്റെ ഉള്ളിൽ വെച്ച വിളക്ക്, അനേക ഛിദ്രങ്ങളുള്ള ഒരു കുടത്തിന്റെ ഉള്ളിൽ വെച്ച വിളക്ക് ഓരോ ഛിദ്രത്തിലൂടെയും വെളിച്ചം വരുന്ന പോലെ ഈ ശരീരമാവുന്ന കുടത്തിന്റെ ഉള്ളിൽ വെച്ച ജ്ഞാനമാവുന്ന വിളക്ക് കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും ഒക്കെ പുറത്തു വരുന്നു. അനുഭവ രൂപത്തിൽ പ്രപഞ്ചമായി പെരുകി കാണുന്നു, വിസ്തരിച്ച് കാണപ്പെടുന്നു, വിസ്തരിച്ച് കാണപ്പെടുന്നു. ഈ വിസ്താരത്തിന്റെ മുഴുവൻ സോഴ്സ് അവബോധമാണ്, ഞാനുണ്ട് എന്നുള്ള അനുഭവമാണ്. ആ അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നതോ സാക്ഷാത് ഈശ്വരനാണ്, ദക്ഷിണാമൂർത്തിയാണ്. ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. എന്തിനാ? ആ ദക്ഷിണാമൂർത്തി സ്വയം ഹൃദയത്തിൽ പ്രകാശിച്ചാലോ നമുക്ക് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ പ്രാണനല്ല, ഞാൻ അഹങ്കാരമോ ബുദ്ധിയോ ഇതൊക്കെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ ആവിർഭവിക്കുന്ന ശൂന്യമോ അല്ല എന്ന് തെളിയും. ശുദ്ധ ചൈതന്യ സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണെന്ന് തെളിയും. ആനന്ദ സ്വരൂപമാണെന്ന് തെളിയെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആനന്ദത്തിന്റെ സ്ഥിതി ഉണ്ടാകും, അല്ലാതെ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ആനന്ദം അനുഭവത്തിൽ വരുമ്പോ പിന്നീടൊന്നും ചോദ്യമേ ഇല്ല. ആ ആനന്ദം എങ്ങനെ ഉണ്ടാവും എന്നിപ്പോ ചോദിച്ചാൽ ഒന്നും പറയാനേ പറ്റില്ല. ആ ആനന്ദത്തിന്റെ അളവ് ഒരിക്കലും തിട്ടപ്പെടുത്താൻ ഒക്കില്ല. ഒരു കിണറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന തവള, പാവം ആ തവള ബോൺ വിത്തിൻ കിണർ. അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ആണ് കിണർ, അതിനകത്ത് തന്നെ പൊട്ടക്കിണർ. അതിനകത്തുള്ള ഒരു തവള ഒരിക്കൽ സമുദ്രത്തിൽ നിന്നുള്ള ഒരു തവള അറിയാതെ ഈ കിണറ്റിനുള്ളിൽ വന്ന് പെട്ടു. ഈ കിണറ്റിന്റെ ഉള്ളിലുള്ള തവള ചോദിച്ചു, എവിടുന്ന് വരണു ചോദിച്ചു. അപ്പൊ ഞാൻ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. സമുദ്രമോ? അതെങ്ങനെ ഉണ്ടാവും? സമുദ്രം എന്ന് വെച്ചാ വലിയ ജലരാശി. ഇത്ര ഉണ്ടാവോ ചോദിച്ചു അത്ര തവള. തവള കൈ കാണിച്ച എങ്ങനെ ഉണ്ടാവോ ആലോചിച്ചു. ഇത്ര ഉണ്ടാവോ? അയ്യോ, ഇതിനോടൊന്നും ഉപമിക്കാൻ പറ്റില്ല. സമുദ്രത്തിൽ ഇത്ര ഉണ്ടാവോ? സമുദ്രത്തിനെ അങ്ങനെ ഒന്നും പറയാനേ ഒക്കില്ല. ഇത്ര ഉണ്ടാവോ? ഈ തവളയ്ക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും സമുദ്രത്തിനെ? അവസാനം ഈ തവള ഇവിടുന്ന് അങ്ങോട്ട് ചാടിയെത്ര, ഇത്ര ദൂരം ഉണ്ടാവോ സമുദ്രം? എന്തായാലും തന്റെ കിണറ്റിന്റെ ഒരു കാ ഭാഗം പോലും സമുദ്രത്തിന് കൊടുക്കാൻ തയ്യാറല്ല. അവസാനം പറഞ്ഞു, ഈ കിണറിന്റെ അത്ര ഉണ്ടാവോ? അയ്യോ, ഈ കിണറിനോടൊന്നും സമുദ്രത്തിനെ ഉപമിക്കാനേ സാധ്യമല്ല. ഓടോ, എന്റെ കിണറിനെക്കാളും വലിയൊരു സാധനമേ ഇല്ല. എവിടെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറയാ ഈ തവള. ഈ തവള പറഞ്ഞു, പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. മേലെ ഈ കാണുന്ന ഈ ആകാശമുണ്ടല്ലോ, ഈ ആകാശത്തിനെ വേണമെങ്കിൽ സമുദ്രത്തിനെ ആകാശത്തിനോടെ ഉപമിക്കാൻ നോക്കുകയുള്ളൂ, വേറെ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ഈ തവള കെന്റിനുള്ള തവള പറയാണേ, ആകാശമേ എന്റെ കെന്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് കാണുന്നത് എങ്ങനെയാണ്? അത് കെന്റിന്റെ ഉള്ളിൽ നോക്കുമ്പോ ആകാശം കെന്റിന്റെ പാരപ്പെട്ട് വാളുടെ ഉള്ളിലാണ്. അതെങ്ങനെ സമ്മതിക്കും പാവം? അതിന് എന്ത് ചെയ്യാൻ പറ്റും? പതുക്കെ 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 കെനറ്റൊന്ന് പൊക്കിക്കൊണ്ടുവന്ന് പുറത്തു വരുമ്പോഴാണ് ആകാശം എത്ര വലുതാണ് എന്ന് കാണുന്നത്. എന്നിട്ട് സമുദ്രം കാണിക്കൊടുക്കും. ഒരു ഗുരു ദക്ഷിണാമൂർത്തി ചെയ്യുന്നത് അതാണ്. നമ്മള് ഈ ദേഹമാവുന്ന പൊട്ടക്കെനറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് ഇതുമാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒരു ഗുരു നമ്മളെ പതുക്കെ ഓരോ വട്ടക്കെട്ടായിട്ട് കയറ്റണം. ജാഗ്രത അവസ്ഥ എന്നൊരു വട്ടക്കെട്ട്, സ്വപ്നാവസ്ഥ എന്നൊരു വട്ടക്കെട്ട്, സുഷുപ്തി അവസ്ഥ എന്നൊരു വട്ടക്കെട്ട്. ഇത് കടന്നാൽ തുരീയമായും പരവെളി ചിതാകാശം കാണാം. അപ്പൊ മനസ്സിലാവുമോ കിണറ്റിന് പുറത്ത് അനന്തമായ ഒരു അനുഭൂതി മണ്ഡലമുണ്ട്. ഈ കിണറ്റിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം ഈ മൂന്ന് വട്ടക്കെട്ടേ ഉള്ളൂ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത. ഇതിനകത്ത് നമ്മളുടെ സംസാരം, അത് മരണത്തോടുകൂടെ അവസാനിച്ച് പിന്നെയും തുടങ്ങുകയായി നഴ്സറി ക്ലാസ് മുതൽ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കിണർ. കിണർ എന്ന് വെച്ചാൽ ഇതാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇതിനകത്ത് ലിമിറ്റഡ്, ഒന്നിൽ കുറെ നേരം ഉണർന്നിരിക്കും, പിന്നെ ഉറങ്ങും, പിന്നെ സ്വപ്നം കാണും. ഈ മൂന്നെണ്ണം അല്ലാതെ നമ്മൾ വല്ലതും ചെയ്യണ്ടോ? ഡെഫിനിഷൻ ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? തിങ്കിങ് ആൻഡ് സ്ലീപ്പിംഗ്, അതാണ് ലൈഫ്. ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ഉറങ്ങാം. ഈ രണ്ടിന്റെ ഉള്ളിൽ ജീവിതം അവസാനിച്ചു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോ ശരീരത്തിനെ ഞാനെന്ന് കരുതുന്നു. ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രക്രിയയിലും നമ്മുടെ അഭിമാനവൃത്തി ചെന്ന് ഒട്ടി നിൽക്കുന്നു. അതൊക്കെ മഠേതരമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ്, അതും നമ്മൾ ഇന്നലെ കണ്ടു. ദേഹം, പ്രാണം, അഭി ഇന്ദ്രിയാണി, അഭി ചലാം ബുദ്ധിം ച ശൂന്യം വിദു. ദേഹം ഞാനാണെന്ന് വിചാരിക്കുമ്പോ ദേഹത്തിലേ ശ്രദ്ധ, ശരീരപോഷണത്തിലേ ശ്രദ്ധ. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, ഈ ശരീര പോഷണത്തിലെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ആരെവിടെ പരമസുഖം കണ്ടെത്തണം എന്ന് വിചാരിക്കുന്നു അവനെങ്ങനെയാന്ന് വെച്ചാൽ, നദി ക്രോസ് ചെയ്യാനായിട്ട് ഒരാൾ പോയി, അപ്പൊ ഒരു നല്ല മരത്തടി കണ്ടു. ആ മരത്തടിയെ പിടിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി. കുറച്ചു ദൂരം എത്തിയപ്പോഴാ മനസ്സിലായത് അത് മരത്തടിയല്ല, മുതലയാണ്. ഈ മുതലയെ പിടിച്ചുകൊണ്ട് നദി തരണം ചെയ്യാൻ പോകുന്ന ആളെ പോലെയാണ് ശരീരപോഷണാർത്ഥീസൻ. ഈ ആത്മാനം ദിദൃക്ഷരെ ഗ്രാഹം ദാരുതയാ ധൃത്വാ നദീം തർത്തും സ ഇച്ഛതി. ഒരു മുതലയെ മരത്തടിയാണെന്ന് ധരിച്ച് പിടിച്ചവനെ പോലെയാണ് ഈ ശരീരത്തിനെ പിടിച്ചുകൊണ്ട്. എന്താന്ന് വെച്ചാൽ മുങ്ങും, ചാവും അല്ലേ? മുതലയെ പിടിച്ചോണ്ട് പോയാൽ ചാവുന്ന പോലെ ശരീരത്തിനെ പിടിച്ചോണ്ടിരുന്നാൽ ശരീരം ചാവുമ്പോ ചാവും. ശരീരത്തിന് വ്യാധി വരുമ്പോ എനിക്ക് വിഷമം വരും, ശരീരത്തിന് അപമാനം ഏർപ്പെടുമ്പോ എനിക്ക് വേദന വരും. ഒക്കെ ശരീര സംബന്ധമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്നെ അഫക്ട് ചെയ്യും. പ്രാണനും അതെ. ഇതിൽ ഓരോ തലത്തിലും മനുഷ്യർ കുടുങ്ങിയിരിക്കും. പ്രാണായാമാദികളൊക്കെ ചെയ്തിട്ട് അത് യോഗമാണെന്ന് ധരിച്ചാൽ പ്രാണൻ ചലിക്കുമ്പോ നമ്മൾ ചലിക്കും, പ്രാണൻ അടങ്ങുമ്പോ നമ്മൾ അടങ്ങും. ചിലർ പ്രാണനൊക്കെ അടക്കിയിട്ട് ഒരുതരം സമാധിസ്ഥിതി പോലെ ഒരവസ്ഥ, ആ അവസ്ഥയിൽ അനേക വർഷങ്ങൾ ബാഹ്യ വ്യവഹാരമില്ലാതെയൊക്കെ ഇരിക്കും. ഹിമക്കരടിയൊക്കെ ഇരിക്കണ പോലെ ഒന്നും അറിയില്ല. അത് പ്രാണന് ഒരു മണ്ഡലം മാത്രമാണ്, നമ്മളുടെ ഒരു സഹായമണ്ഡലം മാത്രമാണ് പ്രാണൻ. അതേപോലെ മനസ്സ്, മനസ്സിലും നമ്മൾ കുറെ കാലം സാധന ചെയ്ത് മാനസിക മണ്ഡലത്തിലും ഇരിക്കും. ഇന്ദ്രിയങ്ങൾ, കണ്ണില്ലെങ്കിൽ ഞാൻ അന്ധനാണ്, ചെവിയില്ലെങ്കിൽ ഞാൻ ബധിരനാണ് എന്നൊക്കെ ഉള്ള ഭാവനയൊക്കെ ഈ ഇന്ദ്രിയങ്ങളോട് ജോഡിച്ചിരിക്കുക. ശൂന്യം, ശൂന്യാവസ്ഥ, ബുദ്ധി. ബുദ്ധിയോ അതെ, നമ്മളുടേതല്ല. ഇതൊക്കെ പ്രകൃതിയുടെ പദാർത്ഥങ്ങളെയൊക്കെ നമ്മൾ അപഹാരം ചെയ്യാണ്. അതൊക്കെ പ്രകൃതി നമ്മളുടെ അടുത്ത് നിന്ന് വലിച്ചുകൊണ്ട്, ഓരോ വ്യാധിയും പ്രകൃതി നമ്മളുടെ അടുത്ത് പറയാണ് നീ വീട് വിട്ട് ഒഴിയേ എന്ന് പറയാം. വാടകയ്ക്ക് ഒരാളെ ഇരുത്തി കഴിഞ്ഞാല് ചിലപ്പോ അവര് ഒഴിയില്ല. ഇപ്പൊ ഈ വാടക വീട്ടിന്റെ ഓണർ എന്ത് ചെയ്യും? അയാള് തന്നെ പോയി അയാളുടെ വീട്ടിലത്തെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കും, വാട്ടർ സപ്ലൈ നിർത്തും. നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യണം, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വീട് ഒഴിയെന്ന് പറയും. അതേപോലെ പ്രകൃതിയുടെ സ്വത്തായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മൾ സ്വത്വം വെക്കുമ്പോ പ്രകൃതി നമ്മളോട് പറയുകയാണ്, ഇത് എന്റെ സ്വത്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഓരോരോ മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. വ്യാധിയായിട്ടും വൈഷമ്യങ്ങളായിട്ടും അവസാന മൃത്യുവായിട്ടും, ഇതിലെല്ലാം പ്രകൃതിയുടെ കയ്യിലാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ശരീരം പ്രകൃതിയുടെ കയ്യിലാണ്, പ്രാണൻ പ്രകൃതിയുടെ കയ്യിലാണ് അല്ലെ. പ്രാണനിൽ വല്ല കൺട്രോളുണ്ടോ നമുക്ക്? നമ്മൾ ആലോചിച്ചിട്ടാണോ ശ്വാസോച്ഛ്വാസം ചെയ്യണത്? ഇത്ര നേരം പ്രഭാഷണം ചെയ്തു, ഇനി കുറച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കണോ? എങ്ങനെ നടക്കുന്നു? ഏതോ ഒരു ശക്തി. ന പ്രാണേന ന അപാനേന മർത്യോ ജീവതി കർശന ഇതരേണതു ജീവന്തി യസ്മിന്നേതാ ഉപാശ്രിതവും. ഉപനിഷത്ത് പറയാണ്, പ്രാണനും അപാനനും കൊണ്ടുമല്ല മർത്യം ജീവിക്കുന്നത്, വേറെ എന്തോ ഒന്ന് ഇതിനെ നിയന്ത്രിക്കണമല്ലോ, അതുകൊണ്ടാണ്. യസ്മിന്നേതാ ഉപാശ്രിതം. അപ്പൊ പ്രാണനും പ്രകൃതിയുടെ വസ്തുവാണ്, ഇന്ദ്രിയങ്ങൾ പ്രകൃതിയുടെ കയ്യിലാണ്. നമ്മളുടെയും പറയണമെന്നല്ലാതെ പ്രകൃതിയുടെയാണ്, ബുദ്ധി പ്രകൃതിയുടെയാണ്. അതുകൊണ്ടാണ് ബുദ്ധി ചിലപ്പോഴൊന്നും ഓർമ്മയുണ്ടാവണില്ല. അവരവരുടെ പേര് തന്നെ മറന്നുപോകണം. ചില സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിയിലൊന്നും ഓർമ്മയുണ്ടാവില്ല, അവരുടെ പേര് ഓർമ്മയുണ്ടാവില്ല, അവരുടെ വീട്ടിന്റെ കാര്യം ഓർമ്മയുണ്ടാവില്ല, കുളിച്ചുവോ ഓർമ്മയുണ്ടാവില്ല, വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഓർമ്മയുണ്ടാവില്ല, എല്ലാം മറന്നുപോവാ ബുദ്ധി. വലിയ വലിയ ആളുകൾക്ക് പോലും ബുദ്ധിഭ്രമം, ചിലപ്പോ പ്രാരബ്ധവശാൽ ബുദ്ധിഭ്രമം വരും. ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദാചാര്യർക്ക് ഉന്മാദം വന്നു, ബുദ്ധിഭ്രമം വന്നു. ഒരാള് മരുന്ന് കലക്കി കൊടുത്തു അദ്ദേഹത്തിന്, ബുദ്ധിഭ്രമം വന്നു. ആ ഉന്മാദത്തോടുകൂടെ തന്നെ ആചാര്യസ്വാമികളുടെ അടുത്ത് വന്നു. ആചാര്യസ്വാമി പറഞ്ഞു, കുഴപ്പമില്ല, ബുദ്ധിയിലല്ലേ ഭ്രമം, ഈ ബുദ്ധിഭ്രമം കൊണ്ടും അങ്ങയുടെ ജ്ഞാനത്തിന് ഒരു കുഴപ്പവും വരില്ല, ഇത് പ്രാരബ്ധമാണ്, ഇത് വന്നിട്ട് പോകും, ശരിയായിക്കൊള്ളും. ബുദ്ധിയും ഞാനല്ല, ശരീരം ഞാനല്ല, പ്രാണൻ ഞാനല്ല, ബുദ്ധിയുടെ മണ്ഡലത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല, ഓർമ്മ വയ്ക്കാൻ കഴിഞ്ഞില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചിലർക്ക് വിഷമം. പഠിച്ചാലും ഓർമ്മ വെച്ചാലും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ബുദ്ധിയുടെ മണ്ഡലമാണ്. ശൂന്യവും ഞാനല്ല. ശൂന്യം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉറക്കം, ഉറക്കത്തിൽ ഏർപ്പെടുന്ന അനുഭവവും ഞാനല്ല. ഉറക്കവും വന്നിട്ട് പോണുമല്ലോ. ഇതിലെല്ലാത്തിലും മാറാതെ നിൽക്കുന്ന വസ്തുവാണ് ഞാൻ. ആ ഞാനിനെ എവിടെ കണ്ടെത്തും? അത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ ശരീരം ഇല്ല, വ്യക്തിബോധമില്ലെങ്കിലും അതുണ്ട്. അതിനാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്, നോക്കാം. രാഹു ഗ്രസ്ത ദിവാകരേന്ദു സദൃശവും മായാ സമാച്ഛാദനാത് സന്മാത്ര കരണോപസംഹരണതോ യോഭൂത് സുഷുപ്ത പുമാന് പ്രാഗ് അസ്വാപ്സം ഇതി പ്രബോധ സമയേയ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശഹാം. ഈ ഗ്രഹണ സമയത്ത് സൂര്യചന്ദ്രന്മാര്, സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ആച്ഛാദനം ചെയ്യപ്പെടുന്നു, രാഹു ആച്ഛാദനം ചെയ്യപ്പെടുന്നു. ശങ്കരാചാര്യസ്വാമിക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നോ? രാഹു എന്നൊരു ഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർക്കോ ജ്യോതിശാസ്ത്രത്തിലുള്ളവർക്കോ ആർക്കും അങ്ങനെ ഒരു അന്ധവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിബറേറ്റ് ആയിട്ടാണ് ഈ രാഹു എന്നുള്ള ഗ്രഹത്തിനെ ഉണ്ടാക്കിയതും ഇവിടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വേണമെന്ന് വെച്ചിട്ടാണ് ആ ഉദാഹരണം. എന്താന്ന് വെച്ചാൽ രാഹു ഇല്ല, അതുകൊണ്ട് തന്നെ രാഹുവിനെ എടുത്തത്. എന്തിനാ ഈ രാഹുവിനെ എടുത്തതെന്ന് വെച്ചാൽ രാഹു ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുവിനെ എടുത്തത്. ഇല്ലാത്തത് മറക്കണു, ഇല്ലാത്തതിനെ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആ പാമ്പ് സൂര്യനും വിഴുങ്ങണത് കാണാനായിട്ട് കണ്ണാടിയിൽ കരുതി വെച്ച് നോക്കിക്കൊണ്ടേയിരിക്കും, എവിടെ പാമ്പ് വരുണ്ടോ പാമ്പ് വരുണ്ടോ, പാലില്ലാത്ത പാമ്പ്. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ രാഹു ഗ്രസിക്കുന്ന പോലെ, എന്നാലോ അതിന്റെ എഫക്റ്റ് കാണുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ എന്തെങ്കിലും മറയ്ക്കണുണ്ടോ? നിഴല് മറയ്ക്കുകയാണ് അല്ലേ, നിഴല് മറയ്ക്കുകയാണ്. ഛായ, ഭൂഛായ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആച്ഛാദനം ചെയ്യുന്ന പോലെ തത്കാലത്തേക്ക്, അതേപോലെ